Mixer, Mary Madam, 21.02.
പുതുവർഷം, പുതു പ്രതീക്ഷകൾ, പുതു സ്വപ്നങ്ങൾ, ഒപ്പം ഈ വർഷത്തെ പുതു പുത്തൻ എപ്പിസോഡ് ബീച്ചഡ് മാരിമദ 21.02 ഒന്നാം വാർഷിക സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ദിസ് ഈസ് യുവർ ആർ ജെ ഫൈഹ ഫാത്തിമ ആൻഡ് യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീച്ചഡ് മാരിമദ 21.02. പുലരമഞ്ഞിൻ്റെ തുള്ളിയിൽ ഒരു പ്രബന്ധം തന്നെ പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ സുപ്രഭാതവും ശുഭദിനവും ഒന്നുപോലെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ആദ്യ സെഗ്മെൻറ്റ് പുലർക്കാലത്തിലേക്ക് നിങ്ങളെ കൈപിടിക്കാനെത്തുന്നു. 4A അയറിൻ ഫാത്തിമ. യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീച്ചഡ് മാരിമദ 21.02. സ്റ്റേ ട്യൂൺഡ്, വേഗം വരണേ, പറയാനുള്ളതാ.
ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? 2022 ഇങ്ങ് എത്തിയല്ലേ. പുതുവർഷമൊക്കെ എങ്ങനെയുണ്ട്? പുതുവർഷം സന്തോഷത്തോടെ വരവേറ്റോ? എന്ത് സന്തോഷം അല്ലേ. സ്കൂളിൻ്റെ പഠിച്ചവിട്ടിട്ട് കാലം എത്രയായി കൂട്ടുകാർ? അധ്യാപകർ, സ്കൂൾ, കളിസ്ഥലം എല്ലാം നഷ്ടത്തിൻ്റെ പട്ടികയിലായി. കുറേ കൂട്ടുകാർക്ക് കുറച്ച് ദിവസം സ്കൂളിൽ ചിലവരിക്കാനായി. വീണ്ടും സ്കൂൾ അടച്ചു. ആ സാരമില്ല, പ്രതീക്ഷ കൈവിടാതിരിക്കാം. ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നില്ലേ? ഈ കാലവും നമ്മൾ അതിജീവിക്കും. തിരിച്ചടികളിൽ നിന്ന് നല്ല പാഠം ഉൾക്കൊണ്ട് മിടുക്കന്മാരും മിടുക്കികളുമായി വീടിനുള്ളിലെ പൊന്നോമനകളായി നമുക്ക് വളരാം. നാളത്തെ നക്ഷത്രങ്ങളാണ് നമ്മൾ. ഓൺലൈൻ ക്ലാസ്സുകൾ ഫലപ്രദമായി ഉപയോഗിച്ച് വായനയുടെ ലോകം സ്വന്തമായി കണ്ടെത്തി നമുക്ക് വളരാം. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് നമുക്ക് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാം. അല്ലേ,
തയ്യാറായിക്കോളൂ.
ഭയാശങ്കകളും അതിലെല്ലാം ഉപരി നേട്ടങ്ങളും വലിയ സന്തോഷങ്ങളും ഒക്കെ ചേർത്ത് വെക്കുന്ന നമ്മുടെ ഓരോ പുതിയ ദിവസവും കണ്ണു തുറക്കുന്നത് പുതിയ വാർത്തകളിലേക്കാണല്ലോ. നമ്മുടെ ചുറ്റുവട്ടം നമുക്ക് മുന്നിൽ നിറഞ്ഞാടുന്ന വാർത്തകളുടെ വ്യത്യസ്തതയിലേക്ക്, വാർത്താ നേരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. 4A-യിൽ നിന്നും സാന്ദ്ര പി സജീവ് ആൻഡ് എൽസ സജു ഫ്രം 4B. You are listening your favorite channel Beats at Mary Mada 21.02. Stay tuned. വേഗം വരണേ, പറയാനുള്ളതാ.
Beats at Mary Mada 21.02.
നമസ്കാരം. Beats at Mary Mada 21.02 വാർത്താജാലത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2022 ജനുവരി 26, കൊല്ലവർഷം 1897, മകരം 12. കൗതുക വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര പി സജീവ് ആൻഡ് എൽസ സാജു. കൗതുക വാർത്തകളുടെ ജാലകം ഞങ്ങൾ നിങ്ങൾക്കായി തുറക്കുന്നു. ചുറ്റുവട്ടം സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ കൗതുകം നിറച്ച ചില വാർത്തകൾ നിങ്ങളും അറിയണമെന്ന ചിന്തയിൽ ഇതാ കൗതുക വാർത്തകൾ. അത്ഭുതം. മെക്സിക്കോയിലെ പ്രകൃതിദത്ത ഭൂഗർഭ വസന്തം. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടാലും പറഞ്ഞാലും രീതിയില്ല. ചിലപ്പോൾ അവ വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. മെക്സിക്കോയിലെ ഈ ഭൂഗർഭ പ്രകൃതിദത്ത നീരുറവ അതിലൊന്നാണ്. സെനോട്ട് എന്നറിയപ്പെടുന്ന ഈ ഭൂഗർഭ നീരുറവ പ്രകൃതിദത്തമായ ഒരു ഗർത്തമാണ്. ചുണ്ണാമ്പ് കല്ല് തകർന്നതിൻ്റെ ഫലമായി രൂപം കൊണ്ട ഗർത്തമാണ് ഭൂഗർഭ ജലത്തിലേക്ക് വഴികാട്ടുന്നത്. 1306 കാലുകളുമായി റെക്കോർഡിലേക്ക് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ച് തേരട്ട. പെർത്ത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലുകളുള്ള ജീവികളാണ് തേരട്ടകൾ. ഇവയുടെ ഇംഗ്ലീഷ് നാമമായ മില്ലിപീഡ് എന്ന വാക്കിൽ തന്നെ തേരട്ടകളുടെ പ്രത്യേകത ഒളിഞ്ഞിരിപ്പുണ്ട്. 1000 എന്നർത്ഥമുള്ള മില്ലി, കാലെന്നർത്ഥമുള്ള പെട്ട് എന്നീ ലാറ്റിൻ മൂലപദങ്ങളിൽ നിന്നാണ് മില്ലിപീഡ് എന്ന ഇംഗ്ലീഷ് നാമത്തിൻ്റെ ഉത്ഭവം. 1000 കാലുകളുള്ള ജീവിയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എങ്കിലും ഇതുവരെ ഇവയിൽ ഒരു ഇനത്തിനും 1000 കാലുകളുള്ളതായി കണ്ടെത്തിയിരുന്നില്ല. ഇവർ കേരളത്തിന് അഭിമാനം. കരയിലും വെള്ളത്തിലും ഓടുന്ന ബൈക്കുമായി വിദ്യാർത്ഥി സംഘം. വായുവിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന ആഫിബിയസ് എയർപ്ലെയിനുകളെ പറ്റി നാം കേട്ടിരിക്കും. ഒരുപോലെ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന ആഫിബിയസ് കാറുകളും വിദേശ രാജ്യങ്ങളിലെ മാത്രം അതിശയങ്ങളായി നമുക്ക് മുൻപിൽ നിലകൊള്ളുന്നു. എന്നാൽ ഇന്ത്യക്ക് പരിചയമില്ലാത്ത സക്ഷാൽ ടൂ വീലർ ആഫിബിയസ് മോട്ടോർ സൈക്കിളുകളെ അവതരിപ്പിക്കുകയാണ് ചിരയൻ കീഴിൽ നിന്നുള്ള ഒരു സംഘം. ഇവ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ആഫിബിയസ് മോട്ടോർ സൈക്കിളിനെയാണ് സംഘം നിർമ്മിക്കുന്നത്. ചിരയൻ കീഴ് മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളാണ് ഈ ആഫിബിയസ് മോട്ടോർ സൈക്കിളിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇത് ഞങ്ങളുടെ ഏരിയ. ക്രിസ്മസ് ദ്വീപ് കൈയേറി 5 കോടി ഞണ്ടുകൾ. ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് ദ്വീപിൽ ആദ്യ സീസൺ മഴ തുടങ്ങിയതിനു ശേഷം ആളുകൾ പുറത്തിറങ്ങുന്നത് അതീവ ശ്രദ്ധയോടെയാണ്. ഈ മഴയ്ക്ക് ശേഷം ഈ ദ്വീപിലെ ആളുകൾക്ക് പുറത്തിറങ്ങാനാവില്ല. കാലെടുത്ത് വെക്കുന്നത് ഒരു ഞണ്ടിൻ്റെ പുറത്തേക്കായിരിക്കും. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഇതാണ് ക്രിസ്മസ് ദ്വീപ്. പേരിലും പ്രദേശങ്ങളിലും ഒരുപോലെ കൗതുകം കാത്തിരിക്കുന്ന ഈ ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ചുവന്ന ഞണ്ടുകൾ. അതും ഒന്നും രണ്ടുമല്ല, 5 കോടിയിലേറെ ഞണ്ടുകളാണ് ഇവിടെയുള്ളത്. ഇത് ക്രിസ്മസ് ദ്വീപിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്നുള്ള ഏറെ കൗതുകം.
192 192 വയസ്സിൽ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ജനാദൻ. ഇവൻ പക്ഷേ മനുഷ്യനല്ല കേട്ടോ, ആമയാണ്. 1832 ജനിച്ച ജനാദനാണ് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ആമ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയെടുത്തിരിക്കുന്നത്. തന്നെ ഏറ്റവും പ്രായം കൂടിയ ജീവി ഇപ്പോൾ ജനാദനാണ്. ഈ ആമ അങ്ങനെ വിളിക്കുന്നതിൽ ഒരു ബഹുമാനക്കുറവില്ലേ? അതുകൊണ്ട് നമുക്ക് ജനാദനെ ആമയപ്പൂപ്പൻ എന്ന് വിളിക്കാം. ബ്രിട്ടീഷ് അധീന പ്രദേശമായ സെന്റ് ഹെലീന ദ്വീപിലാണ് ആമ്മയ അപ്പൂപ്പൻ തന്റെ 190-ാം പിറന്നാൾ ആഘോഷിച്ചത്. 1882-ൽ സീഷെൽസിൽ നിന്ന് സെന്റ് ഹെലീനിൽ എത്തിച്ചേരുമ്പോൾ ജൊനാഥൻ പൂർണ്ണ വളർച്ച പ്രാപിച്ച് തന്റെ 50-കളിൽ എത്തിയിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
കൂട്ടുകാരെ,
നിങ്ങൾ വേഗം തിരിച്ചെത്തിയല്ലോ അല്ലേ? പാട്ടു കേൾക്കുക എന്നാൽ നമ്മുടെ സങ്കടങ്ങളെ അലിയിച്ചെടുത്ത് അതിൽ ശർക്കര നിറച്ച് വിളയിച്ചെടുക്കുക എന്നല്ലേ? അപ്പോ നമുക്കൊരൽപ്പം സംഗീതമധുരമായാലോ? Yes, this is the time of listening to the smoothing mellow music from Adonis Bijouarkis of 4A. This is your RJ Faiha Fatima and you are listening to the favorite channel Beats with Mary Madha 21.02. Vegam verane parayanullada. Stay tuned.
Beats with Mary Madha 21.02.
മാനം മാനം നീളെ മഞ്ഞിൻ കൂ
Welcome back, my dear ones. This is your RJ Faiha Fatima, and you are listening your favorite channel Beats with Mary Mother 21.02. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കുട്ടി പ്രായം കഴിഞ്ഞിട്ടും കുട്ടികളെക്കുറിച്ചും അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും കുഞ്ഞു മനസ്സിൻ്റെ വിശാലതയെക്കുറിച്ചുമൊക്കെ മാത്രം ചിന്തിക്കുന്നവരെ പറ്റി? അത്തരം മഹത്ത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനും അവരോട് സംവദിക്കാനും കഴിയുക എന്നത് എത്രയോ ഭാഗ്യമാണ് അല്ലേ? എന്നാൽ ഇന്ന് അങ്ങനെയൊരു ഭാഗ്യവുമായി നമ്മോടൊപ്പം 3A ഹന്ന റോസ് പോൾ ചേരുകയാണ്. ഇന്നത്തെ മുഖാമുഖത്തിലൂടെ ഹന്ന നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആരെയാണെന്നറിയണ്ടേ? കുഞ്ഞു മനസ്സുകളോടൊപ്പം അവർക്ക് വേണ്ടി സഞ്ചരിച്ച് 2021 കേരള ബാലസാഹിത്യ അവാർഡ് കരസ്ഥമാക്കിയ സാഗ ജെയിംസ് എന്ന പ്രശസ്ത സാഹിത്യകാരിയുടെയും അവാർഡിൻ്റെയും കൂടുതൽ വിശേഷങ്ങളിലേക്ക്. Stay tuned, you are listening your favorite channel Beats with Mary Mother 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
Beats with Mary Mother 21.02.
നമ്മുടെ റേഡിയോയുടെ 1st വാർഷികം ആഘോഷിക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ നമ്മളോടൊപ്പം ഇന്റർവ്യൂ സെക്ഷന് പങ്കാളിയാകുന്നത് 2021 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാര ജേതാവും അതോടൊപ്പം നമ്മുടെ റേഡിയോയ്ക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടം സെന്റ് മേരി സ്കൂളിലെ അധ്യാപികയായ സാഗ ജെയിംസ് ടീച്ചറാണ്. ടീച്ചറിന് ബീറ്റ്സ് അറ്റ് മേരി മാത 21.02 സ്വാഗതം. ടീച്ചർ പ്ലീസ്. ഞങ്ങളുടെ റേഡിയോ പ്രോഗ്രാമിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന ടീച്ചറിന് ഈ പ്രോഗ്രാം ഇതിൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ എന്തെങ്കിലും നല്ല മാർഗങ്ങൾ പറഞ്ഞു തരുവാൻ സാധിക്കുമോ?
ബീറ്റ്സ് അറ്റ് മേരി മാത ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന റേഡിയോ, സ്കൂൾ റേഡിയോ എന്ന് പറയുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. റേഡിയോയുടെ അണിയറ പ്രവർത്തകരായ മഞ്ജു മിസ്, ഷൈനി മിസ്, സിസ്റ്റർ ലിറ്റിൽ റോസ് എന്നീ അധ്യാപകരെയും റേഡിയോ ജോക്കികളായ കുഞ്ഞുങ്ങളെയും അഭിനന്ദിക്കാതിരിക്കാൻ എനിക്കാവില്ല. എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. ബീറ്റ്സ് അറ്റ് മേരി മാതയുടെ കീർത്തി ആ ഒരു ദേശത്തിൻ്റെ അതിർത്തിയും കടന്ന് മറ്റ് ദേശങ്ങളിൽ കൂടി വ്യാപിക്കണം. അതിന് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മതിയാകും. മേരി മാതയിലെ മിടുക്കരായ കുഞ്ഞുങ്ങൾ മനസ്സ് വെച്ചാൽ സാധ്യമാകുന്ന കാര്യം തന്നെയാണിത്. സ്കൂൾ റേഡിയോയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് കൂട്ടുകാർക്കറിയാം അല്ലേ? അക്കാദമികേതര പ്രവർത്തനങ്ങൾക്ക് നൂതനവും പരിവർത്തനോന്മുഖവുമായ കർമ്മപദ്ധതിയായിരിക്കണം ഒരു സ്കൂൾ റേഡിയോ എന്നത്. ആശയവിനിമയത്തിന് പുതിയതും രസകരവുമായ സാധ്യതകൾ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, അത് പ്രയോഗത്തിലും വരുത്തണം. സാമൂഹിക പ്രശ്നങ്ങളും സമകാലിക വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു വേദി കൂടിയായിരിക്കണം സ്കൂൾ റേഡിയോ. കുട്ടികളുടെ രചനകൾ അവതരിപ്പിക്കാനും സാഹിത്യകൃതികളുടെ ചർച്ചയ്ക്കും സംവാദത്തിനും ഒക്കെയുള്ള സൗകര്യം വേണം. അതുകൂടാതെ മഹാന്മാരുടെ പ്രഭാഷണങ്ങൾ, വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുമായുള്ള അഭിമുഖം, വിശേഷ ദിനങ്ങളുടെ പ്രാധാന്യം വിവരിക്കുന്ന ക്ലാസുകൾ എന്നിവയ്ക്കും ഒരു വേദിയായിരിക്കണം സ്കൂൾ റേഡിയോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സ്കൂൾ റേഡിയോയിൽ ഉണ്ട് എന്നതാണ് വാസ്തവം അല്ലേ? കുട്ടികൾ പ്രക്ഷേപണത്തിൻ്റെ സാങ്കേതികവും സാമൂഹികവും സർഗാത്മകവുമായ സാധ്യതകളിൽ പങ്കാളികളാകുമ്പോൾ അവരിൽ ആത്മവിശ്വാസം, കൂട്ടുത്തരവാദിത്വം, പിന്നെ വിജ്ഞാന വിനിമയത്തിൻ്റെ വിവിധ മുഖങ്ങൾ പരിചയപ്പെടൽ, വിവിധ ഭാഷകളിലെ വ്യത്യസ്തതകൾ അറിയാനും അനുഭവിച്ചറിയാനുമുള്ള സാഹചര്യമൊരുക്കൽ, അതുകൂടാതെ പ്രസംഗം, അഭിമുഖം, പാട്ട്, കവിത, നാടകം തുടങ്ങിയ സർഗാത്മക കഴിവുകളിൽ കുട്ടികൾക്ക് താല്പര്യവും വളരുന്നു. സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ഒരു ചാലകശക്തിയായി മാറാൻ, അതിന് പ്രാപ്തരാകാൻ റേഡിയോ എന്ന ഉൽപ്പന്നത്തിൻ്റെ വർത്തമാന പ്രസക്തി കുഞ്ഞുങ്ങൾ തിരിച്ചറിയുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യണം. അറിയിപ്പുകളിലൂടെ, കൃത്യമായ വിനിമയത്തിലൂടെ വിദ്യാലയത്തിലെ അച്ചടക്കം, സ്കൂളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നമുക്ക് കാര്യക്ഷമമാക്കാൻ സാധിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുന്നതിലൂടെ തുല്യനീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്താം. ചുരുക്കി പറഞ്ഞാൽ വിദ്യാലയത്തിലെ എല്ലാ അക്കാദമികേതര പ്രവർത്തനങ്ങളുടെ ഏകോപനം സാധ്യമാക്കിയാണ് ഒരു സ്കൂൾ റേഡിയോ പ്രവർത്തിക്കേണ്ടത്. ബീറ്റ്സ് അറ്റ് മേരി മാത എവിടെയും വേർതിരിച്ചറിയുന്ന ഒരു ശബ്ദമാകട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു.
ടീച്ചർ, ഈ വർഷത്തെ ബാലസാഹിത്യ പുരസ്കാര ജേതാവാണല്ലോ. പുരസ്കാരത്തിന് അർഹമായ ബീർബൽ കഥകൾ എന്ന കൃതിയെ കുറിച്ച് ഒരു ചെറു വിവരണം ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ?
ബീർബൽ കഥകൾ എഴുതാനുണ്ടായ സാഹചര്യം അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഇതിഹാസ പുരാണങ്ങളിൽ നിന്നും അതുപോലെയുള്ള ഇതര പ്രഫസ് സ്ഥാനങ്ങളിൽ നിന്നും കഥകൾ തിരഞ്ഞെടുക്കുകയും അവ കുട്ടികൾക്ക് ഇഷ്ടമാകും വിധം പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്ന രീതി ഏകദേശം എല്ലാ സാഹിത്യങ്ങളിലും പ്രചാരം നേടിയിട്ടുള്ള ഒന്നാണ്. ബീർബൽ കഥകളുടെ പുനരാഖ്യാനം അത്തരത്തിലുള്ള ഒരെണ്ണമാണ്. മഹാനായ മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ സദസ്സിലെ മന്ത്രിമാരിൽ പ്രമുഖനായിരുന്നു ആരാണ്? കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതെ, ബീർബൽ. ബീർബലിൻ്റെ മറ്റൊരു പേരാണ് മഹേഷ് ദാസ്. ബീർബൽ തൻ്റെ സരസമായ സംഭാഷണ ശൈലിയിലൂടെ പല സമസ്യകൾക്കും വിവേകപൂർണമായ ഉത്തരങ്ങൾ കണ്ടെത്തിയിരുന്ന ഒരാളാണ്. ബീർബൽ കഥകളുടെ പുനരാഖ്യാനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചനയിലേക്ക് എന്നെ നയിച്ച ചേതോ വികാരം അതെന്താണെന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. പട്ടം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വലിയ ലൈബ്രറിയുണ്ട്. 50,000-ൽ കൂടുതൽ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി, കൂടാതെ 80 പ്രശസ്തരായ എഴുത്തുകാരുടെ കയ്യൊപ്പ് പതിഞ്ഞ പുസ്തകങ്ങളും ലൈബ്രറിയിലുണ്ട്. അതുകൂടാതെ ഓരോ ക്ലാസ്സിലും ഓരോ ക്ലാസ് ലൈബ്രറിയുണ്ട്, ധാരാളം പുസ്തകങ്ങളുള്ള ക്ലാസ് ലൈബ്രറി. എൻ്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു അത്തരത്തിലൊരു ക്ലാസ് ലൈബ്രറി. ഒരു ദിവസം ക്ലാസ് ലൈബ്രറിയിലെ രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ ബീർബൽ കഥകൾ മാത്രം കുട്ടികൾ ആരും തന്നെ വായിക്കാൻ എടുത്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ബീർബൽ കഥകൾ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളോ എന്ന് എനിക്ക് ആശ്ചര്യമായി. എന്താ നിങ്ങളാരും ബീർബൽ കഥകൾ വായിക്കാൻ എടുക്കാത്തതെന്ന് ഞാൻ അവരോട് ക്ലാസ്സിൽ ചെന്നിട്ട് ചോദിച്ചു. പല പ്രാവശ്യം കേട്ടും വായിച്ചും പഴകിയതാത്രേ ബീർബൽ കഥകൾ, അതുകൊണ്ടാണ് അവർക്ക് ആർക്കും വായിക്കാൻ അത് ഇഷ്ടമില്ലാത്തതെന്ന് കുട്ടികൾ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് പഴയ കഥകളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചേറെ പുതിയ സമസ്യകൾ ബീർബലിന് നൽകിയാലോ എന്ന് ഞാൻ ചിന്തിച്ചത്. പിന്നെ ഒട്ടും താമസിച്ചില്ല, ഇന്ത്യയിൽ കുട്ടികൾക്ക് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ചില നാടോടി കഥകളെ ഞാൻ ബീർബലിന് വേണ്ടിയിട്ടുള്ള സമസ്യയാക്കി. അത്തരം സമസ്യകൾ ബീർബലിന് കൊടുത്തുകൊണ്ട് ഞാൻ ബീർബൽ കഥകൾ എന്ന ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കി. 40 കഥകളുടെ സമാഹാരമാണ് ഈ ബീർബൽ കഥകളെന്ന പുനരാഖ്യാന പുസ്തകം.
ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച സാഗർ ടീച്ചറിന് മേരി മാതാ ഫാമിലിയോട് നന്ദി അറിയിക്കുന്നു.
Welcome back to Beats at Mary Mada 21.02. You are listening to your favorite segments. പ്രകർഷനിയുള്ള സംഗമം, അതാണ് പ്രസംഗം. പ്രസംഗ കലയോളം വാക്കുകളുടെ ചാതുര്യവും ശക്തിയും ഊറ്റിയെടുക്കാനാവുന്ന മറ്റൊരു സാധ്യതയില്ലത്രേ. തൻ്റെ വാക്കുകളുടെ മാന്ത്രിക ശക്തി കൊണ്ട് ഒരാൾക്ക് തന്നിൽ നിന്നും എത്ര ദൂരെയുള്ളവരുമായി സംഗമിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ വാക്കുകളുടെ ലക്ഷ്യം അവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ കൊച്ചുമിടുക്കി 3B ഐഷാ നോറിൻ വാക്കുകളാൽ നമ്മോട് മധുരതരമായി സംഗമിക്കുകയാണ്. നമുക്ക് കാതോർക്കാം. യു ആർ ലിസണിംഗ് യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മദർ 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
നമസ്കാരം, ഞാൻ ഐഷാ നൗറിൻ. ഞാൻ 3 ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അമ്മയെക്കുറിച്ചാണ്. അമ്മയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ്. നമ്മുടെ രാജ്യത്തെ നമ്മൾ ഭാരതമാതാ എന്നാണല്ലോ വിളിക്കുന്നത്. ഇതെല്ലാം അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അമ്മയുടെ മടത്തട്ടിലാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉച്ചരിക്കുന്നത് അമ്മയെന്നാണ്. ഞാൻ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അമ്മയുടെ തണലിലാണ്. അമ്മയാണ് എൻ്റെ ആദ്യ കളിക്കൂട്ടുകാരി. എനിക്ക് കഥകളും പാട്ടുകളും പറഞ്ഞു തരുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയാണ് എൻ്റെ ആദ്യ ഗുരുനാഥ. എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്നെ ഉറക്കം വിളിച്ച് പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും എൻ്റെ അമ്മയാണ്. എൻ്റെ ആദ്യ ഡോക്ടർ അങ്ങനെ എത്ര എത്ര വേഷങ്ങളാണ് എൻ്റെ അമ്മ ചെയ്യുന്നത്. ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ ഇടം, ഏത് പ്രതിസന്ധിയിലും നമ്മൾ ആശ്വാസം തേടിയെത്തുന്നത് അമ്മ എന്ന ഈ രണ്ട് അക്ഷരങ്ങളിലാണ്. മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബലി കൊടുത്ത് തളരാതെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് സ്വന്തം അമ്മയായിരിക്കും. ഏത് വ്യക്തിയെയും ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികളിൽ ഒന്ന് സ്വന്തം അമ്മയായിരിക്കും. അതുകൊണ്ടാണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞത്, ലോകത്ത് ഞാൻ വായിച്ചതിൽ ഏറ്റവും വലിയ പുസ്തകം എൻ്റെ അമ്മയാണ്. വൃദ്ധസദനങ്ങൾ ഇല്ലാത്ത പ്രകാശം പരത്തുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ അവശേഷിക്കണമെങ്കിൽ വാർദ്ധക്യത്തിലും അവശതയുടെ നാളുകളിലും അവർക്ക് സ്വാന്തനവും പരിചരണവും സ്നേഹവും നൽകാൻ നമുക്ക് കഴിയണം. അമ്മയാണ് വാരിടത്തിൽ എന്നും എൻ്റെ ദൈവം, അമ്മയെ മറക്കുമെന്നും ജീവനുള്ള കാലം. എൻ്റെ അമ്മയ്ക്കും ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Welcome back again. You are listening to your favorite channel Beats with Mary Mada 21.02. And this is your RJ Faiha Fatima. മോഹങ്ങൾ ഒന്ന് മാറി മറ്റൊന്ന് എന്ന തരത്തിൽ നമ്മളെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഈ മോഹങ്ങളും അവയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഒക്കെയാണ് നമ്മെ ജീവിപ്പിക്കുന്നതും. എന്നാൽ ഇനിയൊരിക്കലും കൈവരില്ലാത്ത കുറേ സൗഭാഗ്യങ്ങളെ തിരിച്ചു കിട്ടാനുള്ള മോഹം, ഗൃഹാതുരത്വം മണക്കുന്ന അത്തരം മോഹങ്ങളെപ്പറ്റി നമ്മുടെ പ്രിയ കവി വാക്കുകളുടെ മാന്ത്രികൻ എഴുതിയ പ്രശസ്തമായ കവിതാ ആലാപനവുമായി എത്തുന്നു 4B കരോളിൻ അന്നാജോബി. യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീച്ച് അറ്റ് മേരി മദ 21.02. വേഗം വരണേ, പറയാനുള്ളതാ. സ്റ്റേ ട്യൂൺഡ്.
നമസ്കാരം. ONV കുറിപ്പ് എഴുതിയ മോഹം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്.
ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമുന്നൂലൊത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമുന്നൂലൊത്തു മോഹം. അടരുന്ന കൈമണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം. തൊടിയിലെ കിണർവെള്ളം കോരി കുടിച്ചെന്തു എന്തോ മധുരമെന്നോതുവാൻ മോഹം.
it's at Mary Mada. 21.02.
ഇനി നമുക്ക് കോവിഡ് കാലത്തിന് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളിൽ വന്ന നമ്മുടെ ചേട്ടന്റെയും ചേച്ചിയുടെയും അനുഭവം ഒന്ന് കേട്ടു നോക്കിയാലോ. ആദ്യമായി അനുഭവം പങ്കുവെക്കാനായി നമ്മുടെ മുൻപിലെത്തുന്നത് ഡിവിൻ ചേട്ടനാണ്.
ഞാൻ ഡിവിൻ ബാബു, 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസം എന്നത് ഒരു പഠന പ്രക്രിയ മാത്രമല്ല, അടുപ്പങ്ങൾ, ഇടപെടലുകൾ, മറ്റുള്ളവരുമായുള്ള കൊടുക്കൽ വാങ്ങലുകൾ, കളിച്ചിരികൾ, അങ്ങനെ പലതുമായിരുന്നു. നല്ല രീതിയിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടം കോവിഡ് 19 എന്ന മഹാമാരി എത്തി എല്ലാം മാറ്റിമറിച്ചു. പിന്നീട് വന്നത് ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമായിരുന്നു. തുടക്കത്തിൽ എല്ലാവർക്കും താല്പര്യമായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ. എന്നാൽ പതിയെ പതിയെ അതിനോടും താല്പര്യം കുറഞ്ഞു തുടങ്ങി. സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, പോയി പഠിക്കുന്നത് പോലെ പഠനവും ശരിയാകുന്നില്ല, അങ്ങനെ നീളുന്ന പ്രശ്നങ്ങൾ. എങ്ങനെയെങ്കിലും സ്കൂൾ തുറന്നാൽ മതിയെന്നായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂൾ തുറക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നത്. അങ്ങനെ വളരെ ആനന്ദത്തോടെ സ്കൂളിൽ വീണ്ടും എത്തി. കുറേ നാളുകൾക്ക് ശേഷം സ്കൂളിൽ വന്ന് കൂട്ടുകാരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പുതിയ ടീച്ചർമാരും പുതിയ കൂട്ടുകാരും ഒക്കെയായി പുതിയൊരു അന്തരീക്ഷം. ഇടയ്ക്ക് ഗ്രൗണ്ടിൽ പോകുന്നതും കളിക്കുന്നതും വർത്തമാനം പറയുന്നതും വഴക്കുണ്ടാക്കുന്നതുമെല്ലാം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പതിയെ ഇക്കാലവും മാറി വരുമെന്ന ശുഭപ്രതീക്ഷ നമുക്ക് വയ്ക്കാം.
താങ്ക് യു ഡിവിൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും ഞങ്ങളെ സ്കൂളിലേക്ക് ഓടിയെത്താനുള്ള താല്പര്യം ഉണർത്തി.
അടുത്തതായി അനുഭവം പങ്കുവെക്കാൻ എത്തുന്നത് നിധി ചേച്ചിയാണ്. ചേച്ചിയുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം.
നമസ്കാരം, എൻ്റെ പേര് നിധ്യ രാജോബി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂൾ എന്നത് കേവലം പാഠപുസ്തകത്തിലെ പാഠവസ്തുക്കൾ മാത്രം പഠിക്കുന്ന ഇടമല്ല. കുട്ടികളായ നമ്മുടെ വൈകാരികവും മാനസികവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന ഇടമാണ്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ കളിച്ചിരി സൗഹൃദങ്ങൾ, അടുപ്പങ്ങൾ എല്ലാം നഷ്ടമായത്. കൊറോണ ചേട്ടൻ വില്ലനായി എത്തിയ നാളുകൾ നീണ്ട അവധിക്കാലമാണ് ഈ മഹാമാരി നമുക്ക് നൽകിയത്. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ ദിനങ്ങളിൽ വളരെ സന്തോഷമായിരുന്നു. പിന്നെ പിന്നെ അതിനോടുമുള്ള താല്പര്യം കുറഞ്ഞു. സ്കൂൾ തുറന്നാൽ മതിയെന്നായി. അപ്പോഴാണ് നമ്മൾ സ്കൂളിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത്. സ്കൂൾ തുറന്നത് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. കൂട്ടുകാരെയും ടീച്ചർമാരെയും കണ്ടതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. മനസ്സിൽ അടക്കി പിടിച്ച പല കാര്യങ്ങളും കൂട്ടുകാരുമൊത്ത് പങ്കുവെക്കുക എന്നത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവർക്കും സ്കൂളിൽ വന്ന് പഠിക്കുവാനുള്ള അവസരം പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.
താങ്ക് യു ചേച്ചി. ചേച്ചി പറഞ്ഞ അനുഭവം കേട്ടപ്പോൾ നമ്മൾ എത്രമാത്രമാണ് സ്കൂളിനെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു.
ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ. ഇന്ന് ഭാരതമൊട്ടാകെ റിപ്പബ്ലിക് ദിനാചരണം നടത്തുമ്പോൾ നമ്മൾക്കിത് ഇരട്ടി ആഘോഷത്തിന്റെ ദിവസമാണല്ലോ. റിപ്പബ്ലിക് ദിനവും ഒപ്പം ബീച്ച് അറ്റ് മേരി മദ 21.02 എന്ന ഈ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ 1ാം വാർഷികവും. ആഘോഷങ്ങൾക്കെല്ലാം അതിരുകൾ കൽപ്പിക്കപ്പെടുന്ന ഈ ഘട്ടത്തിലും നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ട് പുതുപുത്തൻ വിഭവങ്ങളുമായുള്ള മറ്റൊരു എപ്പിസോഡിൻ്റെ ഇടവേളയിലേക്ക് കാത്തിരിപ്പിൻ്റെ 1 മാസം. This is your favorite channel Beach at Mary Mada 21.02 and I am your tiny tot RJ Faiha Fatima wishing you happy Republic Day and signing off. Take care and bye bye.
പറയാനുള്ളതാ ബീറ്റ്സ് അറ്റ് മേരിമാത 21.02.